യോഹന്നാന്റെ സുവിശേഷം 10:10. ജോൺ ചാപ്റ്റർ 10:10.
മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു.
നമുക്കെല്ലാം പരിചയമുള്ള ഒരു വചനഭാഗമാണ് നാം ആദ്യം വായിച്ചു കേട്ടത്. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിക്കുവാനും കള്ളൻ വരുന്നു. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നുവെന്ന് യേശു. ഇവിടെ വലിയൊരു കോൺട്രാസ്റ്റ്, ഒരു താരതമ്യം യേശു പറയുകയാണ്. ഐ ഹാവ് കം സോ ദാറ്റ് യു മൈറ്റ് ഹാവ് ലൈഫ് ആൻഡ് ഹാവ് ഇറ്റ് അബണ്ടൻലി. സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ് യേശു വന്നത്. അവർക്ക്, ടു ഹൂം, എല്ലാവർക്കുമല്ല, എല്ലാവർക്കും സമൃദ്ധിയായ ജീവൻ കൊടുക്കുവാൻ എന്ന് നാം വായിക്കുന്നില്ല. അവർക്ക് ആരാണ് ഈ അവർ? ഈ സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുന്നവർ ആരാണ്? അതിന്റെ 9-ാം വചനത്തില് അവർ ആരാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും.
ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും.
അപ്പോൾ യേശു എന്ന വാതിലിലൂടെ കടക്കുന്നവർ അവരാണ് രക്ഷിക്കപ്പെടുന്നത്. അവർക്ക് സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനാണ് യേശു വന്നിരിക്കുന്നത്. ഹി കെയിം ഡൗൺ ഫ്രം ഹെവൻ, അവൻ സ്വർഗത്തിൽ നിന്ന് വന്നത് നമ്മെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ മാത്രമല്ല, നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ മാത്രമല്ല, വൈൽ വി ആർ ഓൺ ദിസ് എർത്ത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരു ജീവന്റെ സമൃദ്ധി, സമൃദ്ധി എന്ന് പറയുന്ന വാക്ക്, ദ അബണ്ടൻസ് എന്ന് നമുക്ക്, നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. എല്ലാ തരത്തിലുമുള്ള സമൃദ്ധിയെക്കുറിച്ച്, സമൃദ്ധമായ മഴ, സമൃദ്ധമായ ജോലി, റിലേറ്റഡ് ടു ഓൾ മെറ്റീരിയൽ തിങ്സ്, ഭൗതിക കാര്യങ്ങളിലുള്ള സമൃദ്ധിയെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ യേശു പറഞ്ഞത് ഒരു ആത്മീയ സമൃദ്ധി ഉണ്ടാകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. യേശു തന്റെ ഒരു ലക്ഷ്യം നമ്മളോട് പറയുകയാണ്. നമ്മളിൽ ഓരോരുത്തരിലും, യേശു എന്ന വാതിലൂടെ കടന്ന് രക്ഷിക്കപ്പെട്ട ഓരോരുത്തരിലും സമൃദ്ധമായ ജീവൻ ഉണ്ടായി കാണുവാൻ യേശു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവനൊരു നല്ല ഇടയനായി തന്റെ ജീവനെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നത്. ഇത് ചിലരുടെ ജീവിതത്തിൽ മാത്രം ഉണ്ടായി കാണേണ്ട ഒരു ജീവന്റെ അവസ്ഥ അല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഫോർ എവ്രി വൺ ഹു സേവ്ഡ് ബൈ ജീസസ്. യേശുവിനാൽ രക്ഷിക്കപ്പെട്ട എല്ലാവർക്കുമുള്ളതാണ് സമൃദ്ധമായ ജീവൻ. എന്താണ് ഈ സമൃദ്ധമായ ജീവൻ കൊണ്ട് യേശു അർത്ഥമാക്കുന്നത്? എന്താണ് ഈ സമൃദ്ധമായ ജീവൻ എന്നതുകൊണ്ട് നാം ഓരോരുത്തരും മനസ്സിലാക്കുന്നത്? വാട്ട് യു അണ്ടർസ്റ്റാൻഡ് വെൻ യു ഹിയർ ദ വേർഡ് അബണ്ടന്റ് ലൈഫ്? ചിലർക്ക് പറയാം, എന്താണ് ഈ സമൃദ്ധമായ ജീവൻ എന്ന് കേൾക്കുമ്പോൾ നിനക്ക് മനസ്സിലാകുന്നത്? പ്ലീസ് സ്പീക്ക്, ഹെൽപ്പ് അസ്, ഹെൽപ്പ് മീ. അബൈഡിംഗ്, അബൈഡിംഗ് ഇൻ ക്രൈസ്റ്റ്. സമൃദ്ധമായ ജീവനുള്ളവർ ഉണ്ട്. ഓക്കെ, ദൈവ സ്വഭാവത്തിന്റെ പല ഭാഗങ്ങൾ നമ്മളിലൂടെ സമൃദ്ധമായി വെളിപ്പെടുമ്പോൾ സമൃദ്ധമായ ജീവൻ നമ്മളിലുണ്ടെന്ന് നമുക്ക് മാത്രമല്ല നമ്മെ കാണുന്നവർക്കും മനസ്സിലാകും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഒരല്പം പാത്രത്തിൽ ഉള്ള ഒരു വെള്ളത്തിന്റെ അനുഭവമല്ല, ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്ന ഒരനുഭവം. പ്രാഥമികമായി സമർത്ഥമായ ജീവൻ നമ്മളിലുള്ളതിന്റെ ഒരു വ്യക്തമായ അടയാളം, ഇറ്റ് ഈസ് എ ലവ് ഫോർ ഗോഡ് ആൻഡ് എ ലവ് ഫോർ അതേഴ്സ്. ദൈവത്തോടുള്ള നമ്മുടെ അദമ്യമായ സ്നേഹവും അതേപോലെ മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹവും സമൃദ്ധമായ ജീവന്റെ ഒരു ലക്ഷണമാണ്. അല്ലെ, ജീവനുള്ള ഒരാൾ ജീവനുണ്ടോ എന്ന് നോക്കിയാൻ മെഡിക്കൽ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ പല ഇൻസ്ട്രുമെന്റുകളൊക്കെ ശരീരത്തിൽ ഘടിപ്പിക്കും. പൾസ് ഉണ്ടോ, ഓക്സിജൻ ലെവൽ കറക്റ്റ് ആണോ, വി ഹാവ് ടു ചെക്ക് വെദർ ദ ലൈഫ് ഈസ് ദേർ. എന്നാൽ സമൃദ്ധമായ ജീവനുള്ളവൻ ഒരാളെ നമുക്ക് കാണുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ദാറ്റ് ലവ്, ഓവർഫ്ലോയിങ് ലവ് ഫ്രം ഹിം. ഇത് തെസ്സലോനിക്കർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തെസ്സലോനിക്കർ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ 1 Thessalonians 3:12 ആ സഭയോട് അപ്പോസ്തലൻ ഇങ്ങനെയാണ് പറയുന്നത്,
എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവും നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
അപ്പോസ്തലൻ പറയുകയാണ് അതിന്റെ 12-ാം വചനത്തില്, ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ. അപ്പോസ്തലന് സഭയിലുള്ളവരോടുള്ള സ്നേഹം അതൊരു സ്റ്റാറ്റിക്കല്ല, അതിൽ ഒരു നിലയിൽ നിൽക്കുന്നതല്ല, എന്നാൽ ഇത്രയും മതി, ഞാൻ ഇത്രയും മാത്രം ഇവരെ സ്നേഹിക്കുന്നുള്ളൂ അല്ല. അപ്പോസ്തലൻ പറയുകയാണ് നിങ്ങളോടുള്ള എന്റെ സ്നേഹം അത് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇറ്റ്സ് എൻ ഇൻക്രീസിംഗ് ലവ്. അതുപോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ച് കവിയുമാറാക്കുകയും, ഇംഗ്ലീഷിൽ അബൗണ്ട്, ഇൻക്രീസ് ആൻഡ് അബൗണ്ട്, സമൃദ്ധമായ ഒരു ജീവൻ. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ, ഇൻക്രീസ് ആൻഡ് അബൗണ്ട് ഇൻ ലവ് വൺ അനദർ ആൻഡ് ടു എവരി വൺ. ദൈവസ്നേഹത്തിന്റെ ഒരു സമൃദ്ധി ദൈവം തന്റെ സഭയിലൂടെയാണ് ഈ ലോകത്തിൽ വെളിപ്പെടുത്തുന്നത്. ദ ബേസിക് നീഡ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യന്റെ അവന്റെ അടിസ്ഥാന നീഡ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ ലവ്. വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ് ഒരു മനുഷ്യന്റെ അടിസ്ഥാന നീഡ്. സൃഷ്ടാവായ ദൈവത്തിന് ഏറ്റവും അധികം നമ്മൾ ഇതറിയാമായിരുന്നു. അതുകൊണ്ടാണ് സ്നേഹം തന്നെയായ ദൈവം ഭൂമിയിലേക്ക് വന്നത്. ഒരുപക്ഷെ മനുഷ്യർ വാക്കുകളിലൂടെ നമ്മോട് പറയത്തില്ല ലവ് മീ, ലവ് മീ, ലവ് മീ എന്ന്. എന്നാൽ അവർ വാക്കുകളിലൂടെ അല്ലാതെയും നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൈ റിയൽ നീഡ്. കാരണം അവർക്ക് തന്നെ അത് അറിയത്തില്ല, ബട്ട് ദേ എക്സ്പ്രസ് ഇറ്റ്. സ്നേഹം നാം പ്രകടിപ്പിക്കുമ്പോൾ അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് നിറവേറ്റുന്നത്. ഒരുപക്ഷെ രാജ്യത്തിന് ഒരു വ്യക്തിയുടെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, ചികിത്സാ സൗകര്യങ്ങൾ തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എന്നാണ് അവർ വിളിക്കുന്നത്. നിറവേറ്റുവാൻ കഴിയും. ഗവൺമെന്റ് ഈസ് ഡൂയിങ് ഇറ്റ് ഓൾസോ. എന്നാൽ അതിലപ്പുറമായ ഒരടിസ്ഥാന ആവശ്യം നിറവേറ്റുവാൻ ദേർ ഇസ് നോ ഗവൺമെന്റ്. ഗവൺമെന്റിനൊരിക്കലും തന്റെ ജനങ്ങളെ സ്നേഹം എന്നുള്ള അടിസ്ഥാന ആവശ്യം നിറവേറ്റുവാൻ കഴിയത്തില്ല. ദൈവത്തിന് മാത്രമേ ആ അടിസ്ഥാന ആവശ്യം നിറവേറ്റുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ ദൈവം എങ്ങനെയാണ് ആ സ്നേഹം നിറവേറ്റുന്നത്? ദൈവത്തെ അറിഞ്ഞ വ്യക്തികളിലൂടെയാണ് ദൈവം അത് നിറവേറ്റുന്നത്. ദൈവത്തിന്റെ സഭയിലൂടെയാണ് അത് നിറവേറ്റുന്നത്. സോ ഇറ്റ് ഹാസ് ടു ബി എക്സ്പ്രസ്ഡ്. സ്നേഹിക്കൂ എന്ന് ദൈവം, ഞാൻ മനുഷ്യരെ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല ചെയ്തത്, ഹി എക്സ്പ്രസ്ഡ് ഇറ്റ്. അവൻ പരസ്യമായി നമുക്ക് വേണ്ടി തന്റെ ജീവനെ കാൽവരിയിൽ തന്നപ്പോൾ അവൻ പറയുകയായിരുന്നു, ഐ ലവ് യു, ഞാൻ സ്നേഹിക്കുന്നുവെന്ന്. അപ്പോൾ നാമും യോഹന്നാൽ ഇങ്ങനെയാണ് പറയുന്നത്, അവൻ തന്റെ പ്രാണനെ നമുക്ക് വെച്ചു കൊടുത്തതുകൊണ്ട് നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും നമ്മുടെ പ്രാണനെ സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടതാകുന്നു. ദെൻ ഓൺലി ദേ വിൽ നോ വി ട്രൂലി ലവ് ഹിം. ജീവൻ കൊടുക്കുന്ന സ്നേഹം, ജീവനേകിയ സ്നേഹം. ദിസ് ലവ് ഇതൊരു സ്റ്റാറ്റിക് അല്ല. ദൈവത്തെ അറിയുമ്പോൾ, നാം രക്ഷിക്കപ്പെടുമ്പോൾ ഇതിന്റെ ഒരു ഇനിഷ്യൽ ഡിപ്പോസിറ്റ് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം തരും. എന്നാൽ അത് പെട്ടെന്ന് തീർന്നു പോവും. കാരണം ഞാൻ ചിന്തിക്കുകയാണ്, നമുക്ക് അത്രമാത്രം നീഡുള്ളത് കൊണ്ട് നമ്മൾ അതെല്ലാം കൺസ്യൂം ചെയ്യും അല്ലെ. ഒരു ഉണങ്ങി വരണ്ട ഭൂമിയിലേക്ക് പെയ്യുന്ന ആദ്യത്തെ മഴ ഒരു ദിവസം കഴിയുമ്പോൾ മഴ പെയ്തതായിട്ട് പോലും കാണത്തില്ല. വീണ്ടും വീണ്ടും മഴ പെയ്ത് ഭൂമി നനഞ്ഞ് തണുത്ത് കഴിയുമ്പോഴാണ് പിന്നെ അതിൽ നിന്ന് ചെറിയ ഉറവകൾ ഉണ്ടായി തുടങ്ങുന്നത്. വീണ്ടും മഴ പെയ്യുമ്പോഴാണ് ആ ഉറവകൾ ഒരു നദിയായി തീർന്ന് ആ ഒരു ജീവന്റെ നദി എന്നൊക്കെ പറയണമെന്ന് ഉണ്ടാവണമെങ്കിൽ ആ മഴ തുടർച്ചയായി പെയ്തുകൊണ്ടേ ഇരിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു മഴ നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായി ലഭിക്കുമ്പോഴാണ് ജീവജലത്തിന്റെ നദികൾ നമ്മളിൽ നിന്ന് ഉളവാകുന്നത്. അല്ലെങ്കിൽ അല്പം നമുക്ക് വേണ്ടി മാത്രം അല്പം ലഭിക്കത്തേയുള്ളൂ. സോ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ്. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവിനാൽ നിറയപ്പെടുക. അപ്പോഴാണ് മറ്റുള്ളവർക്ക് ലഭിക്കുവാൻ തക്കവിധം നമ്മളിൽ നിന്ന് ജീവജലത്തിന്റെ നദി, സമൃദ്ധമായ ജീവൻ പുറപ്പെടുന്നത്. സോ ഇറ്റ്സ് ഫോർ അതേഴ്സ്. സമൃദ്ധമായ ജീവൻ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ്. ജീവൻ നമുക്ക് വേണ്ടിയുള്ളത്, സമൃദ്ധമായ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളത്, ദൈവസ്നേഹത്തിന്റെ ഒരു സമൃദ്ധി. സോ ജീസസ് കെയിം സോ ദാറ്റ് ഹിസ് ചിൽഡ്രൻ വിൽ ഹാവ് എൻ അബണ്ടന്റ് ഓഫ് ലവ്. ദൈവസ്നേഹത്തിന്റെ ഒരു സമൃദ്ധി ഉണ്ടാകുവാനാണ് യേശു വന്നത്. സെക്കൻഡ് ആസ്പെക്ട് ഓഫ് ദ അബണ്ടൻസ് ഇസ് ദ ജോയ്. സന്തോഷത്തിന്റെ ഒരു സമൃദ്ധി ഉണ്ടായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ബട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഈ സന്തോഷത്തിന്റെ സമൃദ്ധി ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ അനുഭവിക്കുന്നുണ്ട്, ബട്ട് എപ്പോഴും ഒരു നദി പോലെ മറ്റുള്ളവർക്കും ധാരാളമായി കൊടുക്കുവാൻ തക്ക വിധം ഒരു സന്തോഷത്തിന്റെ സമൃദ്ധി എന്റെ ജീവിതത്തിൽ കാണുന്നില്ലല്ലോ. അത് സാധ്യമാണോ? സെക്കൻഡ് കൊരിന്ത്യൻസ് രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ അതിന്റെ എട്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടാം വചനങ്ങളിൽ നമുക്ക് വായിക്കാം. ഈസ് ഇറ്റ് പോസിബിൾ ടു ഹാവ് അബണ്ടൻസ് ഓഫ് ജോയ് ഇൻ ദ സിറ്റുവേഷൻസ് വി ആർ ഗോയിങ് ത്രൂ? നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ സന്തോഷത്തിന്റെ സമൃദ്ധി സാധ്യമാണോ എന്ന് മക്കദോനിയ സഭകളുടെ കാര്യം നമുക്ക് നോക്കാം.
സഹോദരന്മാരെ, മക്കദോനിയ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു.
മക്കദോനിയ സഭകളെ കുറിച്ച് പറയുകയാണ്. മക്കദോനിയ സഭകൾ എന്ന് പറയുന്നത് ഫിലിപ്പിയ സഭ, തെസ്സലോണിയ സഭ, അപ്പോസ്തലൻ പൗലോസ് സ്ഥാപിച്ച സ്ഥലങ്ങളാണ് മക്കദോനിയ സഭകൾ. മക്കദോനിയ ദർശനം കിട്ടി അപ്പോസ്തല പ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിൽ നമുക്കിത് കാണാം. ആ സഭകള് അവരുടെ അവർക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത, അതിന്റെ രണ്ടാം കഷ്ടത എന്ന കഠിന ശോധനയിൽ ആയിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി. ദൈവവചനം ഒരിക്കലും തെറ്റുപറയത്തില്ല. ഇറ്റ് നെവർ എക്സാജറേറ്റ്സ്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ സംടൈംസ് വി എക്സാജറേറ്റ് അല്ലേ, ആ യാഥാർത്ഥ്യത്തിന് അപ്പുറമായിട്ട് പറയും. എന്നാൽ ദൈവവചനത്തിന് ഒരിക്കലും എക്സാജറേറ്റ് ചെയ്യേണ്ട കാര്യം. ഇറ്റ് ടെൽസ് ദ ട്രൂത്ത്. ദൈവവചനം മുഴുവൻ സത്യമാണ്. ഒരു എക്സാജറേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നിയാലും, ഈവൻ ഇഫ് വി ഫീൽ ഇറ്റ്, ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ട്രൂ. സന്തോഷത്തിന്റെ സമൃദ്ധി ആ സഭകള് കഷ്ടത്തിലൂടെ കടന്നുപോയി. കാരണം വിശ്വാസത്തിലേക്ക് വന്ന അവർ പലതരത്തിലുള്ള കഷ്ടതകൾ അവരനുഭവിക്കേണ്ടി വന്നു. ഭൗതികമായ കഷ്ടതകൾ, മറ്റ് സഹോദരങ്ങളാലുള്ള കഷ്ടങ്ങൾ, ദൈവത്തെ അറിയാത്ത ജാതികളിൽ നിന്നുള്ള കഷ്ടങ്ങൾ, അധികാരികളിൽ നിന്നുള്ള കഷ്ടങ്ങൾ, ഇതെല്ലാം അനുഭവിക്കുമ്പോഴും അവർക്കുണ്ടായിരുന്ന ഒരു കാര്യമാണ് സന്തോഷ സമൃദ്ധിയും. അതിനോട് ചേർത്തെഴുതിയിരിക്കുന്നതാണ് മഹാ. ഇതെങ്ങനെ, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ദൈവവചനത്തിന് മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന് മാത്രമേ ഇത് സാധ്യമാകുള്ളൂ. യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനാണ്. സമൃദ്ധിയായ ജീവനാണ് മഹാദാരിദ്ര്യത്തോടുകൂടി സന്തോഷ സമൃദ്ധി ഉണ്ടാക്കുവാൻ സമർത്ഥമായ ജീവന് മാത്രമേ കഴിയത്തുള്ളൂ. അതുമാത്രമല്ല, ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. അവരുടെ അവസ്ഥ ഇതാണെങ്കിലും അവർ മറ്റ് സഭകളെ, മറ്റ് ക്രിസ്തീയ വിശ്വാസികളെ സഹായിക്കാൻ ഉത്സാഹമുള്ളവരായിരുന്നു. ഇതാണ് ജീവൻ കളഞ്ഞുള്ള, സ്വന്തം ജീവനെ കളയുക എന്ന് പറയുന്ന അർത്ഥമാക്കുന്നത് ഇതാണ്. സോ ധാരാളം ഔദാര്യം. ദൈവവചനത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സമൃദ്ധി, ധാരാളം. ഇറ്റ് ഈസ് ഓൾ ദ സൈൻസ് ഓഫ് അബണ്ടന്റ് ലൈഫ്. സമൃദ്ധമായ ജീവന്റെ ലക്ഷണമാണ് സന്തോഷ സമൃദ്ധിയും. അതുമാത്രമല്ല, അബണ്ടൻസ്, ധാരാളം കൊടുക്കുവാൻ, ഫോർ ഗീവിംഗ്. ആവശ്യത്തിലുള്ളവർക്ക് ധാരാളമായി സഹായിക്കുവാൻ ഉള്ള കയ്യിലുണ്ടായിട്ടല്ല ആ വിധേവയുടെ ചില്ലിക്കാശിനെ നോക്കി യേശു പറഞ്ഞതുപോലെ, ഇവൾ എല്ലാവരിലും അധികമായി ഇട്ടിരിക്കുന്നു. മറ്റുള്ളവരെല്ലാം തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് കൊടുത്തപ്പോൾ ഇവൾ തനിക്കുള്ള ഉപജീവനമാണ് ഈ ഭണ്ഡാരത്തിൽ ഇട്ടിരിക്കുന്നത്. ജീസസ് അപ്രീഷിയേറ്റഡ് ഇറ്റ്. ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കും ഈ ഇങ്ങനെ ഒരു സമൃദ്ധമായ ജീവൻ. ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നതാണ്, കർത്താവിൽ സന്തോഷിപ്പിൻ. കഷ്ടങ്ങൾ ലഭിക്കാൻ വരം ലഭിച്ച ഒരു സഭയാണ് ഫിലിപ്പി സഭ. ഈ ഒരു മക്കദോനിയ സഭയാണ് ഫിലിപ്പി സഭ. അവർക്ക് അവരൊക്കെ എഴുതുകയാണ്, റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, അഗൈൻ ഐ സേ റിജോയ്സ് ഇൻ ദ ലോർഡ്. അപ്പോൾ സമൃദ്ധമായ ജീവന്റെ ലക്ഷണമാണ് ആൻ ഓവർ ഫ്ലോയിങ് ജോയ്. നമ്മെ കാണുന്നവർ, ഡു ദ എക്സ്പീരിയൻസ് എൻ ആൻ ഓവർ ഫ്ലോയിങ് ജോയ് ഇൻ അവർ ലൈഫ്? നമ്മൾ ചിരിച്ചുണ്ടാക്കുന്നതല്ല, ഇറ്റ് വിൽ ബി പാർട്ട് ഓഫ് അസ്. നമ്മളിൽ അത് ഉണ്ടായിരിക്കും. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കേണ്ടതൊന്നും കാര്യമില്ല. കൃത്രിമമായിട്ട് ഈ സന്തോഷമൊന്നും ഉണ്ടാക്കേണ്ട കാര്യം. ദൈവവചനം ഒരിക്കലും കൃത്രിമമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതല്ല. യേശുവിന്റെ ജീവൻ നമ്മളിൽ നിന്ന് വെളിപ്പെടുവാണ്. യേശുവിന്റെ ജീവനാണ്. യേശു പറഞ്ഞു, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും ആ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങൾക്ക് അറിയിച്ചു തന്നിരിക്കുന്നു. യോഹന്നാൻ 15 യേശു പറയാണ്, തന്നിൽ വസിക്കുന്നതിനെ കുറിച്ചും തന്റെ കൽപ്പനകൾ അനുസരിച്ചതിനെ കുറിച്ചും പറഞ്ഞു പറയാണ്, മൈ ജോയ് വിൽ ബി ഇൻ യു. മൂന്നാമതായി സമാധാനം, ദ പീസ്. നമുക്ക് റോമാ ലേഖനത്തിന്റെ 15 അധ്യായത്തിന്റെ 13 വചനം വായിക്കാം.
എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ.
പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി, ആ വാക്ക് ശ്രദ്ധിക്കുക, പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഇതെല്ലാം ചേർന്ന് വരുന്നതാണ്. ഒരു വ്യക്തിയിൽ സ്നേഹത്തിന്റെ സമൃദ്ധിയുണ്ട്, പക്ഷേ സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ലാത്ത ഇങ്ങനെ ഒരു അവസ്ഥ ചേർന്ന് വരത്തില്ല. ഇറ്റ് ഓൾ ഗോസ് ടുഗദർ, ഇതെല്ലാം ഒരുമിച്ച് പോകുന്ന കാര്യമാണ്. പ്രത്യാശയുടെ വലിയ സമൃദ്ധിയുണ്ട്, എന്നാൽ സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥയില്ല. ഇതെല്ലാം ചേർന്നു പോകുന്നതാണ്. പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും ഇതാരാണ് നൽകുന്നത്? ഈ പ്രത്യാശ നൽകുന്ന ആരാണ്? പ്രത്യാശ നൽകുന്ന ദൈവം, ദ ഗോഡ് ഹു ഗീവ്സ് ദ ഹോപ്പ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് ഇതെല്ലാം നമുക്ക് തരുന്നത്. സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവയുടെ സമൃദ്ധിയുള്ളവരായി ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യേശു പറഞ്ഞു, അതിനാണ് ഞാൻ വന്നത്, അതിനാണ് ഞാൻ കാൽവരി ക്രൂശിന്റെ യാഗമായി തീർന്നത്, അതിനാണ് ഞാൻ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ അയക്കുന്നത്, അതിനാണ് ഞാൻ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് തരുന്നത്, അതിനാണ് ഞാൻ നിങ്ങളെ ദൈവസഭയിലാക്കിയിരിക്കുന്നത്, അതിനാണ് ഞാൻ കൂട്ടായ്മയിൽ നടക്കുവാൻ നിങ്ങളോട് പറയുന്നത്, ഈ സമൃദ്ധമായ ജീവനുണ്ടാകുവാനാണ്. സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത ചില സമൃദ്ധ ജീവന്റെ ലക്ഷണങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം. കൊളോസ് ലേഖനത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 6-7 വചനങ്ങൾ, കൊളോസ്യൻസ് chapter 2 verses 6 and 7.
ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശം എന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരുപ്പിൻ.
ഓവർഫ്ലോയിങ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഓവർഫ്ലോയിങ് എന്ന് പറയുന്നത് ഒരു സമൃദ്ധിയാണ് കാണിക്കുന്നത്. പാത്രത്തിൽ നിറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ, when it overflows, it shows the richness, the abundance. So what is the abundance? Abounding therein with thanksgiving or gratitude. അപ്പോൾ സമൃദ്ധമായ ജീവൻ നമ്മളിൽ ഉണ്ടാകുമ്പോൾ there will be an overflowing of gratitude, overflowing of thanksgiving. ദൈവത്തോട് നമുക്ക് വലിയ ഒരു ഓവർഫ്ലോയിങ് നന്ദി ഉണ്ടായിരിക്കും. മറ്റുള്ളവരോടും നമുക്കൊരു നന്ദി ഉണ്ടായിരിക്കുക. താങ്ക്സ് ഗിവിംഗ്, ദൈവത്തിന്റെ വചനം പറയുന്നു, നന്ദിയുള്ളവരായിരിക്കുവിൻ. ഈ ഓവർഫ്ലോയിങ് താങ്ക്സ് കാണുന്ന ഒരു സംഭവം സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ഒരു സംഭവമാണ്. യേശു 10 കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന ആ വചനഭാഗം നമുക്ക് ഒന്നെടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 11-19 വരെയുള്ള വചനങ്ങൾ. ലൂക്ക് chapter 17 verse 11 to 19.
അവൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമര്യയ്ക്കും ഗലീലയ്ക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ എതിർപ്പെട്ടു. അകലെ നിന്നുകൊണ്ട്, യേശു നായക, ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവന്റെ കാൽക്കൽ കവിണു വീണ് അവന് നന്ദി പറഞ്ഞു. അവനോ ശമര്യക്കാരനായിരുന്നു. 10 പേർ ശുദ്ധരായി തീർന്നില്ലയോ? 9 പേർ എവിടെ? ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു.
ഇവിടെ 10 കുഷ്ഠരോഗികൾ അവർ ഒരുമിച്ചാണ്. അവരിൽ 9 പേർ യഹൂദരും ഒരുവൻ ശമരിയക്കാരനുമാണ്. അവരൊരിക്കലും കുഷ്ഠം മാറിയ അവസ്ഥയിൽ ഒരുമിച്ച് നടക്കുവാൻ സാധ്യത ഇല്ലാത്തവരാണ് യഹൂദന്മാരും ശമരിയക്കാരും. നമുക്കറിയാം ശമരിയക്കാരന്റെ ഉപമയിലും യേശു ശമരിയക്കാരി സ്ത്രീയോടൊക്കെ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത് ബന്ധം, ഒരു യഹൂദനും ഒരു ശമരിയക്കാരനും തമ്മിൽ എന്ത് ബന്ധം. പക്ഷേ ഇവർ രോഗികളായതുകൊണ്ട്, കുഷ്ഠരോഗികളെ കുറിച്ച് നമുക്കറിയാം, അവർ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ടു കൽപ്പിക്കപ്പെട്ടവർ, മറ്റുള്ളവരുടെ കൂടെ താമസിക്കുവാനോ നടക്കുവാനോ ദേവാലയത്തിൽ പോകുവാനോ ഒന്നും അനുവാദമില്ലാത്തവരാണ് കുഷ്ഠരോഗികൾ. അവിടെ ശമരിയക്കാരനും യഹൂദരുമാണെങ്കിൽ അവർക്ക് കുഷ്ഠരോഗം ഉള്ളപ്പോൾ അവർക്ക് ഒരുമിച്ച് നടക്കുവാൻ കഴിയും. മെനി ടൈംസ് വെൻ ഡിഫിക്കൽട്ടീസ് കം, ശരിക്കും വളരെ ഡിവിഷൻസ് ഒക്കെ പറയുന്നത്, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പടി കിടക്കുന്നവൻ ആരാണ് എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇറ്റ് കുഡ് ബി എനിത്തിങ്. ഒരുപക്ഷെ ജീവനോടെ ഇരിക്കുമ്പോൾ അവൻ കാണത്തില്ലായിരിക്കും. ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു ഒരു കോൺഗ്രസ്സുകാരനും ഒരു ബി ജെ പിക്കാരനും ബദ്ധശത്രുവായിരിക്കും. പക്ഷേ അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞാൽ അവർ അടുത്ത പെട്ടി കിടക്കുമ്പോഴത്തേക്ക് എന്റെ അടുത്ത പെട്ടി കിടക്കുന്നവൻ എന്റെ ശത്രു എന്നെ അവിടെ കിടത്തുണ്ടാകുന്നൊന്നും ആരും പറയത്തില്ല. സോ വെൻ ഡിഫിക്കൽട്ടീസ് കം, ഓൾ ദ ബാരിയേഴ്സ് വിൽ ബി ബ്രോക്കൺ, എല്ലാ ബാരിയറും പോവും അല്ലേ. ലോകത്ത് നടക്കുന്ന കാര്യമാണ്. വെൻ നമുക്ക് ഓടാനും ഒക്കെ ശക്തിയുള്ളപ്പം നമ്മൾ പറയും, അവൻ്റെ കൂടെ ഞാൻ കൂടത്തില്ല, ഇവന്റെ കൂടെ ഞാൻ കൂടത്തില്ല, അവൻ വേറെയാള്, ഇവൻ വേറെയാള്. ബട്ട് വെൻ ഡിഫിക്കൽട്ടീസ് കം, വി ആർ ഓൾ വൺ. അങ്ങനെയായിരുന്നു ഇവർ 10 പേരും പൊയ്ക്കൊണ്ടിരുന്നത്. അവർ യേശുവിനോട് നിലവിളിച്ചു. യേശു അവരോട് പറഞ്ഞു ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിന്റെ 14 വചനം. യേശു വരെ, യേശു കുഷ്ഠരോഗി തൊട്ട് സൗഖ്യമാക്കിയിട്ടുണ്ട്, പറഞ്ഞു സൗഖ്യമാക്കിയിട്ടുണ്ട്, എന്നാൽ ഇവരോടൊരു വ്യത്യസ്തമായ കാര്യമാണ് പറഞ്ഞത്.
അവൻ അവരെ കണ്ടിട്ട്, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പിൻ എന്ന് പറഞ്ഞു. പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു.
അപ്പോൾ ഇവ ഈ 10 പേരോട്, അവരിൽ 9 പേർക്ക് ഒരുപക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാകും. കാരണം ഒരു ഒരു യഹൂദന് അവനൊരു കുഷ്ഠരോഗിയാണെങ്കിൽ അവന് സൗഖ്യം വന്നോ എന്ന് പുരോഹിതനാണ് അവനെ ടെസ്റ്റ് ചെയ്തിട്ട്. ലേവ്യ പുസ്തകത്തിന്റെ 14 അധ്യായത്തിൽ ഒരു അധ്യായം തന്നെ അതിനോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ഒരു പുരോഹിതൻ ഒരു കുഷ്ഠരോഗി സൗഖ്യമായോ എന്ന് ചെക്ക് ചെയ്യാൻ അവന് പുരോഹിതൻ ചെക്ക് ചെയ്യണം. അതുമാത്രമല്ല, അതിന്റെ ശേഷം യാഗങ്ങൾ അർപ്പിക്കണം, അതിന് പരിഹാരം ചെയ്യണം. ഒരു 8 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ക്ലെൻസിങ് പ്രോസസ്സാണ് ഒരു യഹൂദനായ ഒരു കുഷ്ഠരോഗിക്കുള്ളത്. എന്നാൽ ഇവരിൽ ഒരുത്തൻ ഒരു ശമരിയക്കാരനും കൂടിയാണ്, അവനെന്ത് ചെയ്യും? പക്ഷെ അവനോടും പറഞ്ഞു, പോയി പുരോഹിതന് കാണിക്കാൻ പറഞ്ഞു. ഉടനെ അവര്, ഞാൻ, നീ യഹൂദൻ, ഞാൻ ശമരിയൻ, ഞാൻ ഇവിടെ നിൽക്കാൻ, നിങ്ങൾ പോ അന്ന് പറഞ്ഞല്ലോ. ദേ ആർ ടുഗദർ, ദേ ടുക്ക് ദ വേർഡ്, ദൈവത്തിന്റെ വചനം അവർ വിശ്വസിച്ച് പോവാൻ പറഞ്ഞു, പോയി. ബട്ട് എത്ര പോയെന്ന് എനിക്കറിയത്തില്ല. സഡൻലി ദിയർ ഓൾ ഹീൽഡ്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, അവർക്കെല്ലാം സൗഖ്യമായി. അവർ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ കുഷ്ഠം പൂർണമായി മാറി. എന്തായിരിക്കും ആ സമയത്ത് അവരുടെ അവസ്ഥകൾ എന്തായിരിക്കും ഒന്ന് ഇമാജിൻ ചെയ്യുക. യഹൂദന്മാര് പറഞ്ഞു കാണും, ഓ, യേശു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പുരോഹിതന്മാരെ പൊണ്ടി കൈ കാണിക്കാനാണ്. സോ വി ആർ ഓൾ ഗോയിങ് ടു ദ പ്രീസ്റ്റ്, ഞങ്ങൾ പുരോഹിതന്മാരുടെ അടുത്ത് പോവുക. അപ്പം ഈ 9 പേര് ഈ ഒരു ശമരിയക്കാരോട് ചോദിക്കും, നീ എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് എങ്ങോട്ട് പോകാനാ? ഞാൻ യേശുവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോവുകയാണ്. കാണോ, വെൻ ദേ വർ സിക്ക് ദേ വർ ടുഗദർ. സൗഖ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടായി തീർന്നു. എന്നാൽ പിന്നെ ആ 9 പേരെ കുറിച്ച് ഒന്നും നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ല. വി ഓൺലി റീഡ് അബൌട്ട് ദാറ്റ് വൺ പേഴ്സൺ, ആ ശമരിയക്കാരനെ കുറിച്ച് മാത്രമേ നാം പിന്നെ വായിക്കുന്നുള്ളൂ. ശമരിയക്കാരൻ എന്താ ചെയ്തത്? വാട്ട് ഡിഡ് ഹി ഡു? ഹി കെയിം ബാക്ക്. അതിന്റെ 15 വചനം. അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്നു. ഇവർ 10 പേരും കൂടെയാണ് ഒരുമിച്ച് നിലവിളിച്ചത് കരുണ തോന്നണമേ എന്ന് വെച്ച്. യേശു നോക്കി നിൽക്കുക അവിടെ. അപ്പോൾ ഒരാൾ മാത്രമാണ് മടങ്ങി വന്ന് ജോയ്ഫുൾ. യേശുവിനറിയാം 10 പേര് സൗഖ്യമായി എന്നല്ലേ. പക്ഷെ ഒരാൾ മാത്രമാണ്, അവനോ ഒരു ശമരിയക്കാരനായിരുന്നു. ദൈവജനം വ്യക്തമായിട്ട് എഴുതിയിരിക്കുക, അവനോ ഒരു 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 കൺഫ്യൂഷനും ഉണ്ടാകരുത്. ഹി വാസ് എ സമരിറ്റൻ. നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശു, അതിൻ്റെ 17-ാം വചനം.
10 പേര്
ശുദ്ധരായി തീർന്നില്ലേ? 10 people, all of them were healed. അവരിൽ 9 പേർ എവിടെ? Where are they? They all received the healing. അവർക്ക് സൗഖ്യം ലഭിച്ചു, ബട്ട് സൗഖ്യദാതാവിനെ അവർ മറന്നുപോയി. They forgot the healer. ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. യുനോ, വെൻ വി റിസീവ് തിങ്സ് വി മേ ഗോ ആൻഡ് ഡു സ്പിരിച്വൽ തിങ്സ് അല്ലേ. പുരോഹിതന്മാരെ കാണിക്കുന്ന യേശു പറഞ്ഞ കാര്യമാണ്, ബട്ട് ഇറ്റ് ക്യാൻ വെയിറ്റ്. ഇറ്റ് വിൽ ടേക്ക് 8 days ടു ഡു ഫോർ ദാറ്റ് പ്രോസസ്. 8 ദിവസം എടുക്കും. എന്നാൽ മടങ്ങി വന്ന് യേശുവിനൊരു ഒരു ആ ശമര്യക്കാരൻ ചെയ്ത പോലെ ഉച്ചത്തിൽ അവനെ ഒന്ന് സ്തുതിച്ചിട്ട് താങ്ക്സ് പറഞ്ഞിട്ട് പോയതുകൊണ്ടൊന്നും പുരോഹിതന്മാർ അവരുടെ പണിയൊന്നും ചെയ്യാതിരിക്കത്തില്ല. ബട്ട് ഹി വാസ് എക്സ്പെക്ടിങ് അല്ലേ. യേശു പ്രതീക്ഷിച്ചിരുന്നോ ഇവർ മടങ്ങി വരുവാൻ? ജീസസ്, അതുകൊണ്ടാണ് യേശു ചോദിച്ചത്. ഹി എക്സ്പെക്ടഡ് ഓൾ ഓഫ് ദം ടു കം ബാക്ക് ആൻഡ് ദെൻ ഗോ അല്ലേ. ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞു. സോ നോ, വാട്ട് വാസ് ദ ഫീലിംഗ് ഇൻ ദ ഹാർട്ട് ഓഫ് ജീസസ്? യേശുവിന്റെ ഹൃദയത്തിലുള്ള മനോഭാവം എന്തായിരിക്കാം? നോ, ഹി ഹീൽഡ് ദം, ബട്ട് മജോറിറ്റി ഓഫ് ദം, ദൈവത്തെ അറിയുന്ന ജനമെന്ന് പറയുന്നവർ, അവരെ മടങ്ങി വന്ന് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല. ആ ശമരിയക്കാരൻ മാത്രം മടങ്ങി വന്നു. അവൻ പറഞ്ഞു, എഴുന്നേറ്റ് പൊക്കൊള്ളുക, നിന്റെ വിശ്വാസം. ലോ, ഗോഡ് അപ്രീഷിയേറ്റഡ് ഹിസ് ഫെയ്ത്ത്, നോട്ട് ഓൺലി ഫോർ ഹീലിംഗ്, ഹി റിമെമ്പേർഡ് ദ ഹീലർ. ആരാണ് എന്നെ സൗഖ്യമാക്കിയെന്ന് അവന് മനസ്സിലായി. അവന്റെ വിശ്വാസം ജസ്റ്റ് സൗഖ്യം പ്രാപിക്കുവാൻ മാത്രമായിരുന്നില്ല, അതിനുശേഷം ഹി ഹാഡ് ദ ഫേസ് ടു ഫെയ്ത്ത് ടു കണ്ടിന്യൂ ടു പ്രേസ് ഹിം ഓൾസോ. അവനെ സ്തുതിക്കുവാൻ ആവശ്യമായ വിശ്വാസവും അവന്റെ ജീവിതത്തില് ഉണ്ടായിരുന്നു. വിശ്വാസത്താൽ അല്ലേ, നമ്മൾ റോമലേഖനത്തിന്റെ 15-13 പോലെ സന്തോഷത്തിന്റെ സമൃദ്ധിയും സമാധാനവും. സോ ദിസ് ക്യാൻ ഹാപ്പൻ ഇൻ അവർ ലൈഫ്. സമൃദ്ധമായ ജീവൻ, യേശു നമുക്ക് വന്നിരിക്കുന്നത് സമൃദ്ധമായ ജീവൻ. ഇറ്റ് ഈസ് സമൃദ്ധമായ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു നന്ദി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഇത് മനസ്സിലാകുവാനാണ് ദൈവം ഈ ഉപമ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ്സ് ഗോ ടു വൺ മോർ. സമൃദ്ധമായ ജീവന്റെ വേറൊരു ലക്ഷണത്തിലേക്ക് നമുക്ക് പോകാം. ഇത് 2 കൊരിന്ത്യലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ഉം 5-ഉം വചനങ്ങൾ, 3 മുതൽ 5. 2 കൊരിന്ത്യൻസ് chapter 1 verses 3-5.
നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നതുപോലെ അവനിൽ സകലത്തിലും വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീർന്നു.
2 കൊരിന്ത്യലേഖനത്തിന്റെ 1-ാം അധ്യായമാണ്. അതിന്റെ 3-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, മനസ്സലിവുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ഞങ്ങളിൽ പെരുകുന്നതുപോലെ തന്നെ ക്രിസ്തുവിനാൽ ഞങ്ങളുടെ ആശ്വാസവും പെരുകുന്നു. ദിസ് ഈസ് അബണ്ടന്റ് ലൈഫ്. കഷ്ടങ്ങൾ പെരുകുന്നുണ്ട് ഒരു സൈഡിൽ. നമ്മൾ മുമ്പേ കേട്ടു, അവർ മഹാദാരിദ്ര്യത്തിലായിരുന്നിട്ടും അവർ കഷ്ടത എന്ന കഠിന ചോദ്യത്തിലായിരുന്നിട്ടും അവർക്ക് സന്തോഷത്തിന്റെ സമൃദ്ധി ഉണ്ടായിരുന്നു. മക്കദോനിയ സഭയില് ഇവിടെ കൊരിന്തിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. 15-ാം കഷ്ടങ്ങൾ പെരുകുന്നത് പോലെ തന്നെ as your suffering of Christ in abundance alle suffering of Christ aboundness ആ വചനമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളമായിട്ട് കഷ്ടങ്ങളുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ കൺസൊലേഷൻ ഓൾസോ അബൗണ്ട് ആശ്വാസവും പെരുകുന്നു അപ്പോൾ ഒരു കഷ്ടങ്ങളുടെ നടുവിൽ ഒരു സമൃദ്ധമായ ആശ്വാസം നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ എ കംഫർട്ട് ആൻഡ് അബൗണ്ടിങ് കംഫർട്ട് ഓർ ആൻ ഓവർഫ്ലോയിങ് കംഫർട്ട് ആശ്വാസം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഇറ്റ് ഇസ് എ സൈൻ ഓഫ് abundant life in us ay endinana aa abundant life devu namaku therunnathu aarana ee aashwasam therunnathu manushalilulla pidavum sarva aashwasavum nalguna nammada kartava yesu christuvinte pidavaya devam oh it's from god ee aashwasam manushril ninnu praapicha oru aashwasam alla kashtangala naduvil nammala aashwasippikan manushar varum They can comfort us to a level. ഒരു പരിധി വരെ അവർക്ക് നമ്മളെ ആശ്വസിപ്പിച്ചേക്കാം. എന്നാൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്ക ആശ്വാസമൊന്നും തരുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. ഇറ്റ് ഈസ് ഓൺലി ഗോഡ് ക്യാൻ ഗീവ്. ദൈവം ആണ് അബണ്ടൻസിന്റെ സോഴ്സ്. ദൈവത്തിൽ മാത്രമേ അബണ്ടൻസ് ഉള്ളൂ. അതാണ് അതിന്റെ നാലാം വചനം പറയുന്നത്. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. ദിസ് എ പർപ്പസ്. ഈ ആശ്വാസം നമുക്ക് മാത്രം ലഭിക്കാനല്ല, അബണ്ടന്റ് ലൈഫ് ഉണ്ടെങ്കിൽ കഷ്ടത്തിലുള്ളവർക്ക് ആശ്വാസം കൊടുക്കുവാൻ തക്കവിധം ദൈവം നമുക്ക് ആശ്വാസം തരും. ഗോഡ് വിൽ ഗീവ് അസ്. ഒരുപക്ഷെ അതിന്റെ നടുവിൽ, കഷ്ടങ്ങളുടെ നടുവിൽ ദൈവം നമുക്ക് തന്ന ഒരു വചനമായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് വിൽ ഹെൽപ് അതേഴ്സ് എ ലോട്ട്. ഇപ്പൊ സമൃദ്ധമായ ജീവൻ നമ്മളിൽ സമൃദ്ധമായ കഷ്ടങ്ങളെ നടുവിലുള്ള ആശ്വാസം ഉളവാക്കിയിരിക്കും. ഒരു സമൃദ്ധമായ ജീവന്റെ ഒരു ചിന്തയും കൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുവാൻ താല്പര്യപ്പെടുന്നു. രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ 9th chapter, 2 Corinthians chapter 9 verses 8.
നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു.
ഇവിടെ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒക്കെ ആ പദമൊന്ന് ശ്രദ്ധിക്കുക. സകല കൃപയും പെരുക്കുവാൻ, സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറോ. യു നോ, യു ലിസൺ ടു ദാറ്റ് വേർഡ് അബൗണ്ടിങ്. അപ്പോൾ ഈ സൽപ്രവൃത്തിയിലുള്ള ഒരു അബണ്ടൻസ്, അബണ്ടൻസ് ഇൻ ഗുഡ് ഡീഡ്സ്, ആൻ അബണ്ടൻസ് ഇൻ കണ്ടെന്റ്മെന്റ് എന്ന് പറയാം അല്ലെ, പൂർണ്ണ തൃപ്തി, ഒരു എന്താണ് സംതൃപ്തിയുടെ ഒരു ധാരാളിത്വം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? സംതൃപ്തിയുടെ ഒരു ധാരാളിത്വം, അതിൽ നിന്നാണ് സൽപ്രവൃത്തിയുടെ ഒരു ധാരാളിത്വം നമുക്ക് നമ്മളിൽ നിന്നുണ്ടാകുന്നത്. ഇതൊക്കെ ആരാണ് ഉണ്ടാക്കുന്നത്? ധാരാളമായി നമ്മളിൽ കൃപ പകരുന്ന ദൈവമാണ് ഇതിനെല്ലാം ശക്തനായിരിക്കുന്നത്. സോ there is an abundance of contentment, സംതൃപ്തിയുടെ ഒരു സമൃദ്ധി, സൽപ്രവൃത്തിയുടെ ഒരു സമൃദ്ധി നമ്മളിൽ ഉണ്ടാക്കുവാൻ ദൈവം നമുക്ക് അളവ് കൂടാതെ കൃപ നൽകുന്നു. We can think about many other areas of abundance. അപ്പൊ നമ്മൾ സാധാരണ സമൃദ്ധി എന്ന് ചിന്തിക്കുമ്പം വരുന്ന കാര്യങ്ങളല്ല ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇറ്റ് റിമൈൻഡ്സ് അസ് ഓഫ് അബണ്ടൻസ് ഓഫ് ലവ്, ദൈവസ്നേഹത്തിന്റെ സമൃദ്ധിയെക്കുറിച്ച് നമ്മളെ ഓർമ്മിക്കുന്നു. സഹോദര സ്നേഹത്തിന്റെ സമൃദ്ധിയെക്കുറിച്ച്. പ്രത്യാശ നൽകുന്ന ദൈവം വിശ്വസിക്കുന്ന നിങ്ങളിൽ സകല സന്തോഷവും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. അബണ്ടൻസ് ഓഫ് ഹോപ്പ്, ജോയ് ആൻഡ് പീസ്, അബണ്ടൻസ് ഓഫ് താങ്ക്സ് ഗീവിംഗ്, നന്ദിയുടെ ഒരു അബണ്ടൻസ്. ആ സമരിയാക്ക കുഷ്ഠരോഗിയായ സമരിയക്കാരൻ ചെയ്തതുപോലെ, അബണ്ടൻസ് ഓഫ് കംഫർട്ട്, ആശ്വാസത്തിന്റെ ഒരു സമൃദ്ധി, കഷ്ടത്തിലുള്ളവർക്ക് കൊടുക്കുവാൻ തക്ക വിധം ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച് സമർത്ഥരായിത്തീരുന്ന അവസ്ഥ. അബണ്ടൻസ് ഓഫ് ഗുഡ് വർക്ക്സ് ആൻഡ് കണ്ടെൻമെന്റ്. ലോകം വേറെ ആർക്കും ഇത് തരുവാൻ കഴിയത്തില്ല. അതും കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഓൺലി ജീസസ്. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവനം. ഹി ഈസ് നോട്ട് വൺ ഓഫ് ദ പേഴ്സൺ ഹൂ ക്യാൻ ഗീവ് അബണ്ടന്റ് ലൈഫ്. അബണ്ടന്റ് ലൈഫ് തരുന്ന പലതിലും പെട്ട ഒരു വ്യക്തിയല്ല, ഹി ഈസ് ഓൺലി വൺ. യേശു പറഞ്ഞു, എനിക്ക് മുമ്പേ വന്നവർ കള്ളർമാരും കവർച്ചക്കാരുമാണ്, എനിക്ക് ശേഷം വരുന്നവരും കള്ളന്മാരും കവർച്ചക്കാരുമാണ്. നാം ജീവിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ അബണ്ടൻ ലൈഫ് ഓഫർ ചെയ്യുന്ന കുറെ പേരുണ്ട്. ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ തന്നെയുണ്ട് കുറെ. ഒരു ഗുരു പറഞ്ഞിരിക്കുന്നത്, നല്ലപോലെ ശ്വാസം വിട്ടാൽ, യോഗയിൽ നല്ലപോലെ ശ്വാസം വിട്ടാൽ അബണ്ടൻ ലൈഫ് കിട്ടുക എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ഈ ജീവിക്കുന്ന ഈ പട്ടണത്തിലെ ആൾക്കാർ പഠിപ്പിക്കുന്നതാണ്, ആയിരങ്ങൾ നിന്ന് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാലുളുക്കിയിരിക്കുമ്പോ എങ്ങനെയാണ് യോഗ ചെയ്യുന്നത് അല്ലേ? ബട്ട് ജീസസ് ഇൻ വാട്ട് എവർ സിറ്റുവേഷൻസ് ഹി ഗീവ്സ് അബണ്ടന്റ് ലൈഫ്. ആ യേശുവിന് മാത്രമേ കഴിയൂ. അപ്പം യു ഷുഡ് റിജക്ട് ഓൾ അതർ സോഴ്സസ് ഓഫ് സോ കോൾഡ് അബണ്ടന്റ് ലൈഫ്. പല ക്രിസ്ത്യാനികളെന്ന് പറയുന്ന പലരും ഈ ജീവന്റെ ഉറവയെ വിട്ടുകളഞ്ഞിട്ട് യിറമ്യാ പ്രവാചകൻ അതിൽ പറയുന്ന പോലെ പൊട്ടക്കിണറിന്റെ പുറകെ പോകും. ഒത്തിരി പൊട്ടക്കിണറുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്നാൽ ഓർക്കണമേ, ദാറ്റ് അബണ്ടന്റ് ലൈഫ്, ദാറ്റ് സോഴ്സ് ഈസ് ഇൻ അസ്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ഞാൻ നിർത്തട്ടെ. ഗോഡ് സേവ്ഡ് അസ്. യേശു തന്നെ നമ്മെ രക്ഷിച്ചത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനാണ്. അത് ചിലരിൽ മാത്രമല്ല, ചില അവസ്ഥകളിലുള്ളവരിൽ മാത്രമല്ല. വാട്ട് എവർ ഈസ് എ സിറ്റുവേഷൻ, ആദ്യമേ സഭയെടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും സമൃദ്ധമായ ജീവനുള്ളവരായിരുന്നു. ഇന്ന് ദൈവത്തിന്റെ സഭയായ നമ്മളുടെയും സമൃദ്ധമായ ജീവൻ ഇന്ന് ലോകത്തിന് ആവശ്യമായിരിക്കുന്നത് യേശു നൽകുന്ന സമൃദ്ധമായ ജീവനാണ്. യേശുവിന്റെ ശരീരമായ സഭയിലൂടെയാണ് ഈ സമൃദ്ധമായ ജീവൻ വെളിപ്പെടേണ്ടത്. നമ്മിലൂടെയാണ് സമൃദ്ധമായ ജീവൻ വെളിപ്പെടേണ്ടത്. അതിനുള്ള കൃപ ദൈവം നമുക്ക് തരുമാറാകട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.